السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون. وأقيموا الصلاة وآتوا الزكاة واركعوا مع الراقين. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിലെ 42-43 വചനങ്ങളാണ് നാം കേട്ടത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടർച്ചയായി ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിലാദ്യമായി അവിശ്വസിക്കുന്നവർ നിങ്ങളാകരുത് എന്ന കാര്യവും അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന കാര്യവും നമുക്ക് അറിയിച്ചു തന്നു. അതിനുശേഷം വീണ്ടും പറയുന്നു, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വ തക്തുമുൽ ഹഖ വ അൻതും തഅലമൂൻ. വലാ തൽബിസു, നിങ്ങൾ കൂട്ടി കലർത്തരുത്, ഹഖ യാഥാർത്ഥ്യം സത്യത്തെ, ബിൽ ബാത്തിലി അയാഥാർത്ഥ്യവുമായി അസത്യവുമായി, വ തക്തും നിങ്ങൾ മറച്ചു വയ്ക്കരുത്, ഹഖ സത്യത്തെ, വ അൻതും നിങ്ങളാകട്ടെ തഅലമൂൻ അറിഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യവും അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്, അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വയ്ക്കുകയും ചെയ്യരുത്. വളരെ വ്യക്തമാണ്. വ അഖീമു സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും, വ ആത്തു സക്കാത്ത, സക്കാത്ത് നൽകുകയും ചെയ്യുകയും, വർക്കഉ നിങ്ങൾ കുമ്പിടുകയും അതായത് നമസ്കരിക്കുകയും ചെയ്യുകയും, മഅറാഖീ നമസ്കരിക്കുന്നവരോടൊപ്പം അല്ലെങ്കിൽ കുമ്പിടുന്നവരോടൊപ്പം. ഇപ്പം നമസ്കാരം ഉറപ്പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും അഥവാ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ എന്ന് അടുത്ത വചന നിങ്ങളുമായി അള്ളാഹു അറിയിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. സാധാരണ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ പിന്നെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന രീതിയാണ്, സത്യവും അതേപോലെ തന്നെ അസത്യവും രണ്ടും കൂടെ കൂട്ടിക്കൊഴിക്കുക. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇതിലേതാണ് സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാത്ത ഒരു രീതി. അപ്പോൾ ഈ ഒരു രീതി ഇവർ അവലംബിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും കൂടെ കൂട്ടിക്കൊഴിക്കും. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇതിലേതാണ് സത്യമെന്ന് മനസ്സിലാകാൻ പറ്റാത്തൊരു രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ വേദക്കാരുമായി ബന്ധപ്പെട്ടുമ്പോൾ അവരെ വഴിപഴിപ്പിക്കുവാൻ ഒന്നാമത്തെ മാർഗം എന്ന് വെച്ചാൽ ആ വേദക്കാരെ അവരെ വഴിപഴിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ മാർഗമായിരുന്നു സ്വീകരിച്ചതെങ്കിൽ അല്പമൊക്കെ വേദഗ്രന്ഥമായി പരിചയമുള്ള ആളുകളായിരുന്നു അവർ. എന്നാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പിന്നെ ഒരു ദീർഘകാലം പ്രവാചകന്മാരോ മറ്റൊന്നും വരാത്തൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ വേദഗ്രന്ഥവുമായി ആ രീതിയിലുള്ള പിന്നെ അടുത്ത ബന്ധമില്ലാത്ത അവരെ നിലക്ക് രണ്ടാമത്തെ ഒരു രീതി, അതായത് സത്യത്തെ മൂടിവെക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അവരോട് ഇവർ സമീപിച്ചു വരുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയും പ്രത്യേകിച്ച് യഹൂദികൾ അവരിലുള്ള പണ്ഡിതന്മാർ വിശേഷിച്ചും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും. അപ്പോൾ ആ രീതി നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ സത്യത്തെ കൂട്ടിക്കൊഴിക്കരുത്, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മൂടി വയ്ക്കുകയും ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റാണ് രണ്ടാമത്തെ വെച്ചാൽ രണ്ട് കാര്യങ്ങളും, സത്യത്തെ അസത്യമായി കൂട്ടിക്കൊഴിക്കുക, അതേപോലെ അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ മൂടി വയ്ക്കുകയും ചെയ്യുക എന്നർത്ഥം. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവർക്ക് അറിയാമായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയും, യാ അഹ്ലുൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വ തക്തുമൂനൽ ഹഖ വ അൻതും തഅലമൂൻ. സൂറത്ത് ആലി ഇംറാനിലെ 71-ാമത്തെ ഭാഗം നമ്മൾ നോക്കിയാൽ കാണാം. അള്ളാഹു പറയുകയാണ്, അഹ്ലുൽ കിതാബ്, ഓ വേദക്കാരെ, ലിമാ തൽബിസുനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് ഈ സത്യവും അസത്യവുമായി കൂട്ടിക്കലർത്തുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെ സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നത് എന്താണ്? അവരുടെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കിത് സത്യമാണെന്നറിയാം. കാരണം ദീർഘകാലത്തെ പ്രവാചകന്മാരുടെ പാരമ്പര്യവും വേദഗ്രന്ഥങ്ങളുടെ ഈ പറയുന്ന പാരമ്പര്യമൊക്കെ ഉള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അതിലുള്ള ചില സൂചനകളും അതേപോലെ തന്നെ വരാൻ പോകുന്ന പ്രവാചകനെക്കുറിച്ചുള്ള അടയാളങ്ങളും സൂചനകളും ഒക്കെ വളരെ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു പ്രവാചകനെ കാത്തിരിക്കുകയായിരുന്നു, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു പ്രവാചകൻ വന്നത് ഇവരുടെ ആ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പരമ്പരയിൽ നിന്നല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്, ആ അസൂയയും ആ സ്വജനപക്ഷപാതവും കൊണ്ടാണ് അതിനെ അവർ മൂടിവെക്കുക, പിന്നെ വിശ്വസിക്കാൻ തയ്യാറാകാതെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കറിയാവുന്ന ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ മൂടിവെക്കുകയാണ്. പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ പിന്നെ അവരോട് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്ന പ്രബോധന കാര്യങ്ങൾ അതേപോലെ തന്നെ വിഷയങ്ങളൊക്കെ അവർക്ക് പലതും അറിയാം. കാരണം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ തൗറാത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളും പരാമർശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സത്യം അറിഞ്ഞ് അതിനെ അവർ മൂടിവെക്കുകയാണ്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഈ സത്യം അറിഞ്ഞുകൊണ്ട്. കാരണം ഇപ്പോൾ ഒരു മനുഷ്യർ തെറ്റ് ചെയ്യുന്നു, അറിവില്ലായ്മ മൂലം ഉള്ള തെറ്റിനേക്കാളും അറിഞ്ഞുകൊണ്ട് ബോധപൂർവമുള്ള ആ ഒരു തെറ്റ് അതീവ ഗുരുതരമായിട്ട് ആണ് സാധാരണ പരിഗണിക്കപ്പെടുക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ അവിടെ കാണാം, ഒന്ന് വായിച്ചു നോക്കുക. കൂടുതൽ പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിൻ്റെ ബാധിക്കുന്നതുകൊണ്ട് ചർച്ച അവിടെ നിർത്താം. അപ്പോൾ ഖുർആൻ മറ്റൊരു ഭാഗത്തെ കാര്യം പറഞ്ഞു, അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിന് മൂടുവെക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഖുർആൻ വീണ്ടും ഈ കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅ്രിഫൂനഹു കമാ യഅ്രിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂന അൽഹഖ വഹും യഅലമൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബക്രയിൽ തന്നെ 146-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ തൗറാത്തിലും അതുപോലെയുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമാക്കി തരികയാണ്. അതിനെ ഖുർആൻ പറഞ്ഞത്, ആ വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നതുപോലെ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്നതാണ്. തീർച്ചയായും അവരിലൊരു വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വയ്ക്കുകയാവുന്നു. വളരെ വ്യക്തമാണ്, വിവിധ ആയത്തുകളിലും അക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ആയത്തിൽ അതിനുശേഷം പിന്നീട് പറയുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമസ്കാരം, വഖീമു സ്വലാത്ത വഹാത്തു സക്കാത്ത, നമുക്കറിയാം നമസ്കാരം ഈ പറയുന്ന കൽപ്പനകൾ അവർക്കും ബാധകമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഈ കൽപ്പനകൾ അവർക്കും ബാധകമായിരുന്നു എന്ന്, നമസ്കാര കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സക്കാത്തിൻ്റെ കാര്യവും ആ കൽപ്പനയും അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ അനുഷ്ഠാന പിന്നെ നമസ്കാര ആ കൽപ്പനകളിൽ വേണ്ട വിധത്തിൽ അത് പാലിക്കുന്ന വിഷയത്തിൽ ഒരു അലംഭാവം അവർ കാട്ടിയിരുന്നു. മാത്രമല്ല അതിൽ പിന്നെ ചില തീരെ അത് ഒഴിവാക്കുന്ന രീതിയായിരുന്നു, അതല്ലെങ്കിൽ പിന്നെ ആ നമസ്കാരം നിർവഹിക്കാതായി, അതല്ലെങ്കിൽ നിറവേറ്റുന്ന തന്നെ ചില ചടങ്ങുകൾ മാത്രമായി പോകുന്ന ഒരവസ്ഥയൊക്കെ നമസ്കാര കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരോട് കൽപ്പിക്കാൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും അതോടൊപ്പം തന്നെ സക്കാത്ത് കാര്യങ്ങൾ നിർവഹിക്കും. അപ്പോൾ സക്കാത്തിൻ്റെ വിഷയവും ഇതേപോലെ തന്നെയായിരുന്നു. വിശുക്കും ആ സമ്പ്രദായങ്ങളുണ്ട് തന്നെ, പിന്നെ സക്കാത്തിൻ്റെ കാര്യത്തിലും ഒരു അലംഭാവം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കൽപ്പനകൾ പിന്നെ അവരോട് ഈ കാര്യം കൃത്യമായി നിർവഹിക്കാനുള്ള കൽപ്പനകളാണ്. മാത്രവുമല്ല ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ വേദഗ്രന്ഥം മുഖേന നിങ്ങൾ നിറവേറ്റുവാൻ ബാധ്യസ്ഥരായ, അതായത് നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും കാര്യങ്ങൾ അവർക്കും ബാധകമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ പിന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പിന്നെ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുടെയും കൂടെ ചേർന്ന് നിങ്ങളും നമസ്കാരം അനുഷ്ഠിക്കുവിൻ പോരുവിൻ എന്നത്ര രണ്ടാമത്തെ വചനത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ വർക്കഉ മാറാക്കീൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പൊ റുക്കൂഇ എന്നാൽ പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുമ്പിടുക, കുനിയുക, അതേപോലെ തല താഴ്ത്തുക എന്നൊക്കെയാണ് വാക്കർത്ഥം. നമസ്കാരത്തിലെ പ്രധാന ഘടകമാണ് റുക്കുവും സുജൂദും ഖിയാമും. ആ നിലക്ക് നമസ്കാരത്തെ ഉദ്ദേശിച്ചും ഈ മൂന്ന് വാക്കുകളും ഖുർആനിലും മറ്റും ഉപയോഗപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഏതായാലും വളരെ വ്യക്തമായ രണ്ട് പിന്നെ കാര്യങ്ങളാണെന്ന്, പിന്നെ നിങ്ങൾ സത്യത്തെ അസത്യമായി കൂട്ടിക്കൊഴിക്കരുത്, അതേപോലെ തന്നെ സത്യത്തെ അറിഞ്ഞ് മൂടിവെക്കുകയും ചെയ്യരുത്. നമസ്കാരം കൃത്യമായി നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ള കൃത്യമായ കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. ഒരു സമൂഹമെന്ന നിലക്ക് നമ്മളും ചില ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ സുപ്രധാനം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തെ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മൂടി വെക്കുന്ന, മറച്ചു വെക്കുന്ന ഒരു സമീപനം നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ പിന്നെ നമസ്കാര കർമ്മങ്ങൾ, സക്കാത്തിൻ്റെ വിഷയങ്ങൾ അതീവ ഗൗരവമായിട്ടുള്ള കൽപ്പനകളാണ് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി ഗൗരവമായി ആ കൽപ്പനകളൊക്കെ പാലിക്കുവാനും നിറവേറ്റുവാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട് എന്ന കൃത്യമായ പാഠം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.